2024 ആഗസ്റ്റ് 24 ശനിയാഴ്ച കേരളകൗമുദി ഈ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്നും വായിക്കുന്ന രാഹുൽ. മനസ്സ് തുറക്കണം നല്ല പരിഷ്കാരങ്ങളോട്. ശ്രീകുമാർ പള്ളിയിലേത്ത് എഴുതുന്നു. സൂര്യൻ കഴിഞ്ഞാൽ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഗ്രഹമാണ് ശനി. വ്യാഴമാണ് ഇപ്പോൾ ഒന്നാമനായി നിലകൊള്ളുന്നത്. റോമൻ ദേവനായ കാറ്റണിന്റെ പേരുമായി ബന്ധപ്പെടുത്തിയാണ് ശനിയുടെ പേരിന്റെ പിറവി. നമ്മുടെ പുരാണങ്ങളിലേക്ക് വന്നാൽ സൂര്യദേവന്റെ രണ്ടാം ഭാര്യയായ ഛായാദേവിയുടെ പുത്രനാണ് ശനീശ്വരൻ അഥവാ ശനിദേവൻ. നവഗ്രഹങ്ങളിൽ ഈശ്വരസ്ഥാനം കൽപ്പിക്കപ്പെടുന്ന ശനീശ്വരൻ നന്മ ചെയ്യുന്നവർക്ക് രക്ഷകനാണ്, ദുഷ്ടർക്ക് ശിക്ഷകനും. ഇതൊക്കെയാണെങ്കിലും ആർക്ക് എന്ത് പിഴവ് പറ്റിയാലും ഉടൻ പറയും അത് ശനിദോഷമാണെന്ന്. ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടായാൽ ഉടൻ പറയും കണ്ടകശനിയാണെന്ന്. കണ്ടകശനി കൊണ്ടേ പോകൂ എന്ന് മറ്റൊരു ചെല്ല്. ജ്യോതിഷത്തെക്കുറിച്ച് വിശദീകരിക്കാനല്ല ഇത്രയും വിളമ്പിയത്. വിദ്യാഭ്യാസ മേഖലയിലെ മികവ് വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഒന്നാം പിണറായി സർക്കാർ നിയോഗിച്ച ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിലെ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ നടപ്പാക്കേണ്ട പരിഷ്കാരങ്ങളും അതിനെ ചൊല്ലിയുള്ള വിവാദങ്ങളുമാണ് വിഷയം. ഖാദർ കമ്മിറ്റി റിപ്പോർട്ട്. സംസ്ഥാനത്ത് പ്ലസ് ടു വരെയുള്ള വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുന്നതിനായി രൂപീകരിക്കപ്പെട്ട വിദഗ്ധ സമിതിയാണ് ഖാദർ കമ്മിറ്റി. ഡോക്ടർ എം എ ഖാദർ ചെയർമാനായും ജി ജ്യോതിചൂടൻ, ഡോക്ടർ സി രാമകൃഷ്ണൻ എന്നിവർ അംഗങ്ങളുമായിട്ടാണ് സമിതി രൂപീകരിക്കപ്പെട്ടത്. വിദ്യാഭ്യാസ മേഖലയിൽ പഠനം, പഠിപ്പിക്കൽ എന്നിവയിൽ സമഗ്രമായ മാറ്റത്തെയാണ് റിപ്പോർട്ട് വിഭാവനം ചെയ്യുന്നത്. 1 മുതൽ 12 വരെയുള്ള വിദ്യാഭ്യാസം ഏകീകരിക്കാനും അധ്യാപക നിയമത്തിലുമൊക്കെ സമഗ്രമായ മാറ്റമാണ് കമ്മിറ്റി നിർദ്ദേശിക്കുന്നത്. ഒട്ടേറെ വിവാദ ശുപാർശകളും മുന്നോട്ട് വെക്കുന്നതിനാൽ റിപ്പോർട്ടിന്മേൽ നടപടി എത്രത്തോളം ഉണ്ടാകുമെന്നത് കണ്ടറിയണം. ശനിയാഴ്ച പ്രവൃത്തി ദിനം. ശനിയാഴ്ചകളിൽ കൂടി അക്കാദമിക് കലണ്ടറിൽ പ്രവൃത്തി ദിനമാക്കിക്കൊണ്ട് ആകെ പ്രവൃത്തി ദിവസങ്ങളുടെ എണ്ണം കൂട്ടുക എന്ന നയത്തിനാണ് ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് തടയിട്ടത്. അധ്യാപകർക്ക് ഇത് സുഖമുള്ള കാര്യമാണെന്ന് ദോഷേക ദൃക്കുകൾക്ക് പറയാം. പക്ഷേ മുൻവിധിയില്ലാത്തതും വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെടാത്തതുമായ കാരണങ്ങളുടെ പേരിൽ വിദ്യാലയങ്ങൾക്ക് അവധി കൊടുക്കേണ്ടി വരുന്ന പ്രവൃത്തി ദിവസങ്ങളുടെ നഷ്ടം നികത്താനാണ് ശനിയാഴ്ചകളെ പ്രതിയാക്കുന്നത്. മഹാകവികളുടെ കാവ്യങ്ങളും മുറ്റത്തെ മൈനെ സുരേഷ് തിരഞ്ഞു നോക്കുന്ന കഥയും പിണ്ട ഊർജ്ജ സമവാക്യങ്ങളും തരംഗ ദൈർഘ്യവും ഇഷ്ടപോലെ പഠിപ്പിച്ചിരുന്ന അധ്യാപക തലമുറയെ മുന്നിൽ കണ്ടാൽ പോരാ. പുതുതലമുറയെ പഠിപ്പിക്കാനും പ്രാപ്തരാക്കാനുമുള്ള വൈജ്ഞാനിക ബലം കൂടി അധ്യാപകർ നേടിയെടുക്കണം. 1970 MBBS നല്ല മാർക്കോടെ പൂർത്തിയാക്കേണ്ട ഡോക്ടർ കോവിഡും കടന്ന് ജാപ്പനീസ് എൻസിഫിലൈറ്റിസ് എന്ന വ്യാധി വരെ എത്തി നിൽക്കുമ്പോഴാണ് അന്നത്തെ പഠനത്തിനും ഇന്ന് നേരിടേണ്ടി വരുന്ന രോഗാവസ്ഥയും തമ്മിലുള്ള അന്തരം ബോധ്യമാവുന്നത്. വാത പിത്ത കഫം കൊണ്ട് രോഗം നിർണയിക്കാൻ കെൽപ്പുള്ള അക്കാദമിക് പരിവേഷമില്ലാത്ത നാട്ടുവൈദ്യന്മാർ കണ്ടെത്തിയ ചികിത്സാവിധിയും ഹിപ്പോക്രാറ്റിസിന്റെ നിഷ്ഠയും ഒരേ നൂറ്റാണ്ടിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനുവേണ്ട പരിശീലനമാണ്. ശനിയാഴ്ചകളിലും മറ്റും അധ്യാപകർക്ക് വേണ്ടി ഇപ്പോൾ നടത്തുന്ന ട്രെയിനിങ്ങുകൾ ഈ ഭൗതിക വിഷയാധിഷ്ഠിത ശക്തിപ്പെടുത്തലിന്റെ ഭാഗമാണ്. ഇതിനു പുറമെ തെരഞ്ഞെടുപ്പ്, വോട്ടർ പട്ടിക, വോട്ടെടുപ്പ്, വോട്ടെണ്ണൽ തുടങ്ങിയ കലാപരിപാടികൾക്കും ചെറിയ വേതനം നൽകിയാണെങ്കിൽ പോലും അധ്യാപകരെ നിയോഗിക്കാറുണ്ട്. ഇതെല്ലാം കൂടി മനസ്സിലാക്കിയാണ് ഖാദർ കമ്മിറ്റി ചില നിർദ്ദേശങ്ങൾ സമർപ്പിച്ചതും അത് ഹൈക്കോടതി ശരിവെച്ചതും. പിന്നെ എന്തിനാണ് ഈ റിപ്പോർട്ടിനെ ചൊല്ലി ഒരു വിവാദം? റിപ്പോർട്ടിലെ പ്രസക്ത ശുപാർശകൾ. സെക്കൻഡറി തലത്തിൽ അധ്യാപകർക്ക് മാസ്റ്റേഴ്സ് ബിരുദം യോഗ്യത. അധ്യാപക സ്ഥലംമാറ്റം, ഓഫീസ് സംവിധാനങ്ങൾ എന്നിവ പരിഷ്കരിക്കണം. നിലവിലെ പാഠപുസ്തക സങ്കല്പങ്ങളിൽ വലിയ മാറ്റങ്ങൾ ആവശ്യം. ഗ്രേസ് മാർക്ക് തുടരാം. മാർക്ക് നൽകുന്ന നിലവിലെ രീതി പരിഷ്കരിക്കണം. ഓരോ കുട്ടിയുടെയും പഠന നിലവാരം കൃത്യമായി നിരീക്ഷിക്കപ്പെടാത്തത് മികവിനെ ബാധിക്കുന്നതായി കമ്മിറ്റി കണ്ടെത്തിയിട്ടുണ്ട്. മൂല്യനിർണയവും ഗ്രേഡിംഗും മല്ല പ്രധാനം. വർഷാന്ത്യത്തിലോ ടേമുകളുടെ അവസാനമോ നടത്തുന്ന പരീക്ഷകളിൽ മാത്രമല്ല കുട്ടികളുടെ അറിവ് നിർണയിക്കുന്നത്. വിദ്യാർത്ഥി പഠനത്തിൽ എവിടെ നിൽക്കുന്നുവെന്ന് ഇടയ്ക്കിടെ അധ്യാപകർ വിലയിരുത്തേണ്ടതുണ്ട്. ഇതിലൂടെ മാത്രമേ കുട്ടി പഠനത്തിൽ നിന്ന് എന്തൊക്കെ ആർജിച്ചെന്ന് കണ്ടെത്താനാവൂ. നല്ലപോലെ മനസ്സിരുത്തി ചിന്തിച്ചാൽ ബോധ്യപ്പെടും ഈ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളുടെയും സത്യാവസ്ഥ. വിദ്യാഭ്യാസ മേഖലയിൽ കാര്യമാത്ര പ്രസക്തമായ നിരവധി മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. അതിന് ക്രിയാത്മകമായ തുറന്ന മനസ്സോടെയുള്ള വിലയിരുത്തലുകളാണ് വേണ്ടത്, അല്ലാതെ അപ്രസക്തങ്ങളായ അഭിപ്രായ പ്രകടനങ്ങളല്ല.